ക്രൈസ്തവർ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 10-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചതും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഇതുവരെയും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പൂർത്തീകരിക്കാൻ തക്കുന്ന ദൈവം സഹായിക്കും. 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്നാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമാണ്. ഇതാ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിഹോൾഡ് എന്നുള്ള ഈ വാക്ക് ഈ പുസ്തകത്തിൽ 25 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇതാ എന്നുള്ള പദത്താൽ സൂചിപ്പിക്കപ്പെടുന്ന ശീക്രമായ പ്രത്യാഗമനത്തിൻ്റെ വിഷയപുരുഷനായ ക്രിസ്തു ഈ പുസ്തകത്തിൽ പ്രാമുഖ്യമായ ഒരു സ്ഥാനത്തെയാകുന്നു അലങ്കരിക്കുന്നത്. ഭൂമിയിലേക്കുള്ള തൻ്റെ വരവിനെ ഇത് കുറിക്കുന്നു. അതായത് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ 2-ാം ഘട്ടമാകുന്നു. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാളോ എന്ന് വരും താമസിക്കുകയുമില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുക. ഇതിനു മുൻപേ മരിച്ചുപോയവരും തൻ്റെ വരവിൻ്റെ കാലത്ത് ഭൂമി ജീവനൊടുക്കുന്നതുമായ വിശുദ്ധന്മാരെ മധ്യാകാശ മണിയറയിൽ ചേർത്തൊഴുവാൻ വാനത്തിൽ താൻ പ്രത്യക്ഷനാകുന്നത് തൻ്റെ 2-ാമത്തെ വരവിൻ്റെ 1-ാമത്തെ ഘട്ടമാണ്. അവിടെ നിന്നാകുന്നു തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് കർത്താവ് വരുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് 2 പതനം അല്ലെങ്കിൽ 2 ആമുഖം ഉണ്ടെന്ന് തിരുവചനം പഠിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയും. 1, യേശു ക്രിസ്തു രഹസ്യമായി വരുന്നു. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് കർത്താവ് കള്ളനെ പോലെ വരും. ആ വരവിനെ കുറിച്ചാണ് തെസലോനിക്ക ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന പോലെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട ഒരുമിച്ച മേഘത്തിൽ കർത്താവിനെ ഉയരേൽപ്പാൻ എടുക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യകരമാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവ്, താൻ കള്ളനെ പോലെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. എബ്രായലേഖനം 9-ാം അധ്യായം 27-ാം 27-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് പണിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാവം കൂടാതെ 2-ാമതും പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നിക്ഷേപമാകുന്ന തൻ്റെ വിളിയേറിയ സമ്പത്താകുന്ന കറ ചുളുക്കം മാലിന്യം ഒന്നുമില്ലാത്ത തൻ്റെ മണവാട്ടിയെ ചേർക്കുവാനാണ് തൻ്റെ സഭയെ ചേർക്കുവാനാണ് കർത്താവ് രഹസ്യമായി വരുവാൻ പോകുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ 1-ാമത്തെ ഘട്ടമാണ്. എന്നാൽ പരസ്യ വരവ് എന്ന് പറയുന്ന ഒരു വരവ് നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയും. യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവെങ്കിൽ തന്നോടുകൂടെ എടുത്തുള്ളപ്പെടുന്ന വിശുദ്ധന്മാർ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ 7 വർഷം അവിടെ കഴിച്ചു കൂട്ടും. ആ സമയം 7 വർഷം ഈ ലോകത്തിൽ മഹോദ്രകാലമാണ്. ഭൂമിയിലെങ്ങും ഉണ്ടാകുവാൻ പോകുന്ന പരീക്ഷാകാലം എന്ന് മഹോദ്രകാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ ലോകത്തുണ്ടായിട്ടില്ലാത്ത വലിയ സംഭവങ്ങളാണ് അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഈ ലോകത്തിൽ ഉണ്ടാകുവാൻ തക്കെന്ന് പോകുന്നത്. അന്നാണ് 7 മുദ്രകൾ പൊട്ടിക്കുന്നത്. അന്നാണ് 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നത്. വലിയ ന്യായവിധി നടക്കുന്ന സന്ദർഭമാണ് അതേ ഈ മഹോദ്രകാലത്ത്. 7 കാഹളങ്ങൾ ഊതുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെയും നമ്മൾ പഠിക്കാൻ തോന്നുന്നതേ ഉള്ളൂ. യാതൊരു സ്വസ്ഥയുമില്ലാത്ത വലിയ പ്രശ്നങ്ങളാൽ നിറയപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം. അന്ന് പലരും മരിപ്പാന്തൊക്കെ ഒന്ന് കൊതിക്കും, മരണം കാണുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അന്നാണ് 666 എന്നുള്ള മുദ്ര പൊട്ടിക്കുന്നത്. അന്ന് ലോകത്ത് യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി ഇതെല്ലാം ഉണ്ടാകാൻ തക്ക പോവുകയാണ്. അന്തിക്രിസ്തു നടത്തുന്ന ഭയങ്കരമായ മഹാപീഡന സമയത്ത് സഭ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. സഭ ആ സമയം സ്വർഗത്തിലാണ്. അന്ന് സ്വർഗത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ നടക്കുവാൻ പോകുന്ന പ്രധാനമായ രണ്ടു കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന്, അതേ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതരാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസ്ഥത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന സന്ദർഭം. ഈ ഭൂമിയിൽ നമ്മളായിരുന്നപ്പോൾ നമ്മൾ ചെയ്തതായ പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ചെയ്തതായ ചെയ്തികൾക്ക് തക്കതായ പ്രതിഫലം തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു സന്ദർഭം സ്വർഗത്തിലുണ്ട്. അത് മാത്രമല്ല, തന്റെ സഭയെ കർത്താവ് വേളി കഴിക്കുന്നതായ ഒരനുഭവം കൂടെ സ്വർഗത്തിലുണ്ട്. ഈ പ്രധാനപ്പെട്ട രണ്ടു കൂട്ടം കാര്യങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടക്കും. ആ സമയം ഈ ഭൂമിയിൽ വലിയ മഹോഗ്രഹകാലമായിരിക്കും. യഹൂദ ജാതിയോടുള്ള ബന്ധത്തിൽ യാക്കോബിന്റെ ഞെരുക്കകാലം എന്ന് ഈ മഹോദ്രകാലത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് വലിയ കഷ്ടത ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അതേസമയം ഭൂമിയിലെങ്ങും ഉണ്ടാകുന്നതായ ഒരു പരീക്ഷാകാലം കൂടിയാണ്. ഇന്ന് യഹൂദന്മാർക്ക് സ്വന്തമായ ഒരു ദേവാലയം ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുള്ളതായ കല്ലുകളും ആ ദേവാലയം പണിക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഫലസ്തീൻ നാട്ടിൽ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യെരുശലേം ദേവാലയം പണിയപ്പെടേണ്ടതായ സ്ഥലം ഇന്ന് മുസ്ലിമുകളുടെ കയ്യിൽ ഇരിക്കുകയാണ്. എത്രയും താമസിയാതെ ആ സൈറ്റ്, ആ സ്ഥലം യഹൂദന്മാർ പിടിച്ചെടുക്കും. അവിടെ അവർ ദൈവാലയം പണിയും. ദേവാലയത്തിന്റെ പണി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇന്ന് അവർക്ക് വാസ്തവത്തിൽ ഒരു ദൈവാലയം ഇല്ല. ആ ദേവാലയം പണിയുവാനുള്ളതായ അതിന്റെ ഒരുക്കങ്ങളൊക്കെയും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലം കിട്ടുവാൻ വേണ്ടി മാത്രം അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കിട്ടുകൊണ്ട് അവർ ആ ദേവാലയം പണിയും. അന്തിക്രിസ്തുവിന്റെ ഈ മഹാപീഡന കാലത്തെ കുറിച്ച് നമുക്ക് രണ്ടു ഭാഗമായി തിരിക്കുവാൻ തക്കൊന്നും കഴിയും. ആദ്യത്തെ 3.5 വർഷക്കാലം, അവസാനത്തെ 3.5 വർഷക്കാലം. ആദ്യത്തെ 3.5 വർഷക്കാലം അന്തിക്രിസ്തു വളരെ നയത്തോടും സമാധാനത്തോടും കൂടിയാണ് യഹൂദന്മാരോട് ഇടപെടുന്നത്. ദേവാലയം പണിയുവാനുള്ളതായ സഹായങ്ങളൊക്കെയും അതിന് വേണ്ട ഒത്താശകളൊക്കെയും അന്തിക്രിസ്തു ചെയ്തു കൊടുക്കും. എന്നാൽ ദേവാലയം പണി കഴിയുമ്പോൾ അന്തിക്രിസ്തു തന്റെ ബിംബമെടുത്ത്, തന്റെ പ്രതിമയെടുത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. തന്റെ ബിംബത്തെ നമസ്കരിക്കുവാൻ തക്കൊന്നും യഹൂദന്മാരെ പ്രേരിപ്പിക്കും. അതുവരെ അന്തിക്രിസ്തു നശിയാണെന്നുള്ള ചിന്തയിലാണ് യഹൂദന്മാരിരിക്കുന്നത്. എന്നാൽ തന്റെ ബിംബമെടുത്ത് ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകും. BC 606 നെബുക്കനസ രാജാവ് യഹൂദന്മാരെ അടിമകളായി പിടിച്ച് സീനാർ ദേശത്ത് കൊണ്ടുപോയതായ അനുഭവങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ടാണെന്ന് കൊണ്ടുപോയത്? അവർ വിഗ്രഹങ്ങളെ സേവിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിനിധിയെങ്കിലും സാധിച്ചെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുത്. എന്നാൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അവർ അതെല്ലാം ലംഘിച്ചു. അവർ അന്യദേവന്മാരെ ആരാധിപ്പാൻ തക്കൊന്ന് തുടങ്ങി. അവർ ബിംബങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം ലോക ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ വിഗ്രഹസേവ വെട്ടിപ്പെടപ്പെട്ട സ്ഥലം ഇറാഖിൽ നിന്നാണ്, ബാബിലോണിൽ നിന്നാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയും. ബാബിലോണിൽ നിന്ന് വെട്ടിപ്പെടപ്പെട്ട വിഗ്രഹങ്ങളെ യഹൂദന്മാർ അവരുടെ ദേശം കൊണ്ട് ആരാധിക്കാൻ തക്കൊന്ന് തുടങ്ങിയപ്പോൾ ദൈവം തമ്പുരാൻ ആ സ്ഥാനത്തേക്ക് വിഗ്രഹസേവ എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടോ അതേ സ്ഥാനത്തേക്ക് തന്നെ അവരെ പറഞ്ഞു വിടുവാൻ തക്കുന്ന തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BC 606 നെബുക്കദ്നേസർ രാജാവ് സൈന്യമായി കടന്നു വന്ന് ശലോമൻ രാജാവ് നിർമ്മിച്ചതായ ദേവാലയം നശിപ്പിച്ചു, യഹൂദന്മാരെ അനേകരെ കൊന്നു, ശേഷിച്ച യഹൂദന്മാരെ അടിമകളായി പിടിച്ച് യെരുശലേമിൽ കൊണ്ടുപോയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് മുൻപോട്ട് പഠിപ്പാൻ തക്ക ഒന്ന് പോവുകയാണ്. അതിനുശേഷം BC 606 ശേഷം യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവർ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടില്ല, വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്നുമില്ല. അതേ അന്തിക്രിസ്തു കടന്നു വന്നപ്പോൾ അവൻ മശിഹയാണെന്ന് വിചാരിച്ച് അവനോട് ചേർന്ന് അത് നിൽക്കുവാൻ തക്കൊന്നും അവര് ഉടമ്പടി ചെയ്യുന്നു. അന്തിക്രിസ്തു അവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. എന്നാൽ അന്തിക്രിസ്തു തന്റെ വിഗ്രഹം എടുത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചെഴുമ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നു ഇവൻ മശിഹയല്ല, ഉടമ്പടി അവിടെ വെച്ച് ലംഘിക്കും. അതിനുശേഷമാണ് വലിയ പീഡന ഉണ്ടാകാൻ തക്കൊന്ന് പോകുന്നത്. 666 എന്നുള്ള മുദ്ര നിർബന്ധിതമായി എല്ലാവരും ഏൽക്കേണ്ടി വരും. അന്തിക്രിസ്തുവിൽ നിന്നുള്ളതായ പീഡനം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അവർ സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കും. അത് മഹോദരകാലത്തിന്റെ അന്ത്യസമയമാണ്, 7 വർഷം പൂർത്തിയാകാൻ പോകുന്ന സന്ദർഭമാണ്. അവർ ഒന്നിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കും, ഞങ്ങളുടെ മശിഹായി അയച്ചിരണമേ എന്നുള്ള നിലവിളി. അവർ അതേ ഉയർത്തിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19:11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. യേശു ക്രിസ്തുവിന്റെ പരസ്യ വരവാണ് നമുക്കവിടെ കാണുവാൻ തക്കൊന്ന് കഴിയുന്നു. ഈ 1:7 നമ്മൾ വായിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വളരെ ചുരുക്കമായി പറഞ്ഞ കാര്യമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ മുൻപോട്ടുള്ള പഠനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 19:11 എന്നുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പരസ്യ വരവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പഠിപ്പിക്കും. യഹൂദന്മാരുടെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതേ സ്വർഗം തുറക്കുന്നു, യേശുക്രിസ്തു പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവെങ്കിൽ വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് 7 വർഷം സ്വർഗത്തിൽ കർത്താവിനോട് വസിക്കുമല്ലോ. ആ വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് പരസ്യമായി ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടും. ഈ 7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം യേശുക്രിസ്തുവിന്റെ രഹസ്യവരവല്ല, അത് യേശുക്രിസ്തുവിന്റെ പരസ്യവരവാണ്. ഇവിടെ പറയപ്പെടുന്ന വരവ് മധ്യാകാശ വരവല്ല, ഇത് സഹസ്രാബ്ദ വാഴ്ചയ്ക്കായി ഭൂമിയിലേക്കുള്ള വരവാണ്. മധ്യാകാശ വരവ് സഭയെ ചേർക്കുവാനുള്ളതാണ്. 1 Thessalonians 4:16 വായിക്കുക, അവിടെ മേഘത്തിൽ നാം എടുക്കപ്പെടും എന്ന് പറഞ്ഞു കാണുന്നു. മേഘത്തിൽ വന്നത് ഈ 1 Thessalonians 4:16 പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്, അവിടെ മേഘത്തിൽ നാം എടുക്കപ്പെടും എന്ന് പറഞ്ഞ് കാണുന്നത്. മേഘത്തിൽ എന്നത് മേഘങ്ങളിൽ കൂടെ ഒന്ന് തർജ്ജമ ചെയ്യാം. മേഘം നമ്മുടെ വാഹനമായിരിക്കുമോ മേഘമണ്ഡലത്തിൽ കൂടി കടന്നു പോകുമോ എന്നുള്ള കാര്യം തീർത്തു പറയാൻ വയ്യാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആകാശത്തിൽ നാം എടുക്കപ്പെടും എന്നുള്ളത് മേഘമണ്ഡലം കടന്നുള്ള ഭാഗ്യാന്തരീക്ഷം തന്നെ എന്ന് ഗ്രഹിക്കാം. അതുകൊണ്ട് കർത്താവ് അപ്പോൾ ഭൂമിയിലേക്ക് വരികയില്ല എന്നതും തീർച്ചയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 1:7 ഏത് കണ്ണും അവനെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ വരവ് പ്രത്യക്ഷത്തിലുള്ള തന്റെ വരവ് തന്നെ. മത്തായി സുവിശേഷം 24:30-31 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളഞ്ഞു, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിലേ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടും കൂടെ അയക്കും, അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് നമ്മൾ വായിക്കുന്നു. സക്കരിയാ പ്രവചനം 12:10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യം എടുത്താൽ സക്കരിയാ പ്രവചനം 12:10 വാക്യങ്ങൾ എടുത്തെടുത്ത് വായിക്കാം. ഞാൻ തന്നെ ആ ഭാഗം വായിക്കാൻ തക്കണോ ആഗ്രഹിക്കുന്നു. അതായത് സക്കരിയാ പ്രവചനം 12:10 വാക്യങ്ങൾ, ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിന് പകരും. അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വസനിക്കുന്ന പോലെ അവർ അവനെ കുറിച്ച് വസനിക്കും. അന്നാളിൽ നെഗിറ്റേറ്റാടുവരുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി ഏറെ വിലപിക്കും. ദാവീദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാദാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനവും പ്രത്യേകവും ലേവി ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും സിമൈ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വാങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ വരവെങ്കിൽ ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം കാണത്തക്ക വിധമായിരിക്കും ആ വരവ്. ഈ 7 വാക്യത്തിൽ പറയുന്ന വിഷയം അക്ഷരപ്രകാരം നടക്കും എന്നതിനെ ഉറപ്പിക്കുവാനായി ഇവേ ആമേൻ എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. രണ്ടും ഒരേ അർത്ഥം തന്നെ ഗ്രീക്കിൽ, നൈ ആമേൻ എന്നാണ്. നൈ എന്നത് ഗ്രീക്ക് വാക്കും ആമേൻ എന്നത് എബ്രായ പദവുമാണ്. അതേ അങ്ങനെ തന്നെ എന്നാണ് അർത്ഥം. അതിനാൽ അക്ഷരപ്രകാരം ഇത് നിറവേറും എന്ന് സാരം. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഈ വിധം വെളിപ്പെടുത്തിയതിലും ഉദ്ദേശമുണ്ട്. വെളിപ്പാടിലെ വിഷയം കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചുള്ള അല്ല എന്നും വൃത്തിത ന്യായവിധിക്കായുള്ള വരവാണെന്നും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാക്യത്വങ്ങൾ അവകാശപ്പെടുത്തി കൊടുക്കുവാനുള്ള വരവാണെന്നും ഉള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 6 മുതൽ 19 ഉള്ള അധ്യായങ്ങളിൽ കാണിക്കുന്ന മഹാപീഡനമാകുന്ന ന്യായവിധി, സഹസ്രാബ്ദ വാഴ്ച, ഇവയെല്ലാം ഇസ്രായേലിനെ പ്രധാനമാക്കിയും കേന്ദ്രമാക്കിയും കൊണ്ടുള്ളവയാണല്ലോ. പ്രസ്തുത ബന്ധത്തിൽ ഈ വാക്യഭാഗം താക്കോൽ വാക്യമായി തന്നെ നിൽക്കുന്നു. അന്ത്യ ന്യായവിധിയുടെയും താക്കോൽ വാക്യം തന്നെ. ആകയാൽ ഈ 1:7 വാക്യം വെളിപ്പാട് പുസ്തകത്തിന്റെ താക്കോൽ വാക്യമാണ്. ഏത് കണ്ണും അവനെ കുത്തിത്തൊളച്ചവരും അവനെ കാണും എന്നെഴുതിയിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകമായി ആ പദം ശ്രദ്ധിക്കുക. അവനെ കുത്തിത്തൊളച്ചവർ, കർത്താവിനെ അക്ഷരപ്രകാരം കുത്തിത്തൊളച്ചത് റോമ പടയാളികളാണ്. നിങ്ങൾ മത്തായി സുവിശേഷം 27:27-31 വാക്യങ്ങൾ നോക്കുക. മർക്കോസിന്റെ സുവിശേഷം 15:16-20 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19:23-24 വാക്യങ്ങളും 33-ാമത്തെ വാക്യവും 34-ാമത്തെ വാക്യവും വായിക്കുക. ഈ വാക്യങ്ങളിൽ അക്ഷരപ്രകാരം അവനെ കുത്തിവരും, അവനെ കൊത്തി തുളച്ചവരും, ചമ്മട്ടി കൊണ്ട് അടിച്ചതും എല്ലാം അതേ റോമൻ പടയാളികളാണ്. അവരും അക്ഷരപ്രകാരം കർത്താവിനെ കാണും. വെളിപ്പാട് പുസ്തകം 20:11-15 കാണുന്ന അന്ത്യവിധി നേരത്തെ അവരും ഉയർത്തെഴുന്നേറ്റ് വന്ന് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. എന്നാൽ ഇസ്രായേൽ ജനതയാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഉത്തരവാദികൾ. അതുകൊണ്ട് കുത്തിത്തൊളച്ചവർ എന്ന് പൊതുവായി ഉപയോഗിക്കുന്നത് അവരെ ഉദ്ദേശിച്ചാണ്. നമ്മൾ മുമ്പേ സക്കരിയാ പ്രവചനം 12:10-14 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ആ ഭാഗം നിങ്ങൾ വീണ്ടും വായിച്ചു നോക്ക്. കർത്താവ് ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പീലാത്തോസിന്റെ കാലത്തുള്ള യഹൂദന്മാർ ആരുമില്ലല്ലോ, വരുവാനുള്ള ആ തലമുറ ഉദ്ദേശിച്ചാണ് ചുറ്റിത്തുളച്ചവർ എന്ന് പറയുന്നത്. കുലങ്ങളുടെ പേരുകളും മറ്റും സക്രിയാ പ്രവചനം 12-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. ദാവീദ് ഗ്രഹം, നാദാൻ ഗ്രഹം, ലേവി ഗ്രഹം, ശേഷിച്ചിരിക്കുന്ന കുലങ്ങൾ. ഈ വാക്യം ഞാൻ വീണ്ടും വായിക്കട്ടെ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ ചുറ്റിത്തുളച്ചവരും അവനെ കാണും. അടുത്താട്ട് നമ്മൾ വായിക്കുന്നു, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിളിപ്പിക്കും. ഭൂമിയിലെ ഗോത്രങ്ങൾ, കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിന് മുൻപ് മരിച്ചു പോയവരെ കുറിച്ചല്ല, അന്ന് ജീവനോടുകൂടെ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന മനുഷ്യർ അവനെ കാണും എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. വെള്ളസിംഹാസനത്തിന് മുൻപാകെ ഇരിക്കപ്പെട്ടവരെ ഗോത്രമെന്നോ ജാതി എന്നോ പറയാതെ മരിച്ചവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുക. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മൾ അവൻ മേഘാരൂഢനായി വരുന്നുവെന്നും ഏത് കണ്ണും അവനെ ചുറ്റിത്തുളച്ചവരും അവനെ കാണുമെന്നും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി, ആ ഗോത്രങ്ങൾ, ഈ പദങ്ങളെല്ലാം നമ്മൾ അവയെ ചിന്തിപ്പാൻ തക്കുന്നവരെയായി. യേശു ക്രിസ്തുവിന്റെ പരസ്യവരവിനെ കുറിച്ച് വ്യക്തമായി പറയുന്ന ചില വേദഭാഗങ്ങൾ ഞാൻ വായിക്കാൻ തക്കുന്ന ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഗലീലാ പുരുഷന്മാർക്ക് ആംഗ്യാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. അത് ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. എന്നാൽ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയ സന്ദർഭത്തിൽ ഗലീലാ പുരുഷന്മാർ കാണാൻ പോയതിനാൽ അവൻ പോയ പാതയെ തന്നെ ഇവർ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് യേശു സ്വർഗത്തിൽ താഴെ നോക്കിയപ്പോൾ ഇതാ തന്റെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് ദുഃഖിതരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ കർത്താവ് രണ്ട് ദൂതന്മാരെ പറഞ്ഞുവിട്ട് അവരെ ആശ്വസിപ്പിച്ച വാക്യമാണ് ഇവിടെ വായിച്ചത്. അവർ പറഞ്ഞ ദൂതന്മാരെ എന്ന് പറഞ്ഞ വാചകം എന്താണ്? ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ആ വാക്യത്തിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട്. യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവ് അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ പരസ്യ വരവിനെയും നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയും. ആ പദം ശ്രദ്ധിക്കുക, സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ എവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയോ ആ അവിടേക്ക് തന്നെ വീണ്ടും വരുമെന്ന്, സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ അവൻ ഒലിവുമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ അവൻ ഒലിവുമലയിലേക്ക് തന്നെ പ്രത്യക്ഷപ്പെടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ സക്കരിയാ പ്രവചനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 4-ാമത്തെ വാക്യം സക്കരിയാ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിയുമലയിൽ നിൽക്കും, ഒലിയുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ തുറന്നു പോകും, ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യഹൂദന്മാർ മഹാപീഠത്തിൽ അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഉണ്ടാകുന്ന കഷ്ടപ്പാടിൽ കൂടി കടന്നു പോകുമ്പോൾ, ഞാൻ നേരത്തെ ഓർത്തിട്ടല്ലോ, അവരുടെ കഷ്ടം സഹിക്കറിയാതെ അവർ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കും. ആ സമയം യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായി ഒലിവുമലയിലേക്ക് തന്നെ പാദം ചോട്ടും. ഒലിവുമലയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാവും, ഒലിവുമല രണ്ടായി പിളരും, അവിടെ വലിയൊരു താഴ്വരവായി വരും. ആ താഴ്വരയിൽ അന്നുള്ള സകല യഹൂദന്മാരും കൂടി വരും. അതിനെക്കുറിച്ചാണ് ആ അത് അവിടെ യഹൂദന്മാർ കൂടി വരുമ്പോൾ യേശുക്രിസ്തു പറയും, ഞാനാണ് നിങ്ങളുടെ മെസ്സിയ. അതേ അവർക്ക് വിശ്വസിക്കാൻ തക്ക ഒത്തുന്നില്ല. കാരണം അന്തിക്രിസ്തു അവരെ ഇതിനകം കളിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു തന്റെ വിലാപവും തന്റെ ആണിപ്രദേശ കരവും അവരെ കാണിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചെയ്തതായ പ്രവർത്തനമാണ് ഇതെന്ന് പറഞ്ഞവരെ കാണിക്കും. ആ സമയമാണ് സെക്രിയാ പ്രവചനം 12-ാം അധ്യായം 10-ലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചകളുടെയും ആത്മാവിനെ പകരും. ഞങ്ങൾ കുത്തിത്തുളങ്ങളിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. ആ വ്യസനത്തെ കുറിച്ച് 12 മുതലുള്ള വാക്യങ്ങളിൽ ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും നാഥാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും ലേവി ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും സിമയി കുലം പ്രത്യേകവും അവരുടെ സ്ത്രീ ജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അത് ഇങ്ങനെ വലിയൊരു വിലാപം അവിടെ ഉണ്ടാകും. അന്ന് അവർ ജാതിയായി രക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ്. നമുക്ക് അവർ ജാതിയായി രക്ഷിക്കപ്പെടുന്ന സന്ദർഭമായിരിക്കും അത്. വീണ്ടും യൂദാടെ ലേഖനം 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യൂദ 15-ാം വാക്യം, ഇതാ കർത്താവ് എല്ലാവരും ഇടിപ്പാണ്, അവർ അവയ്ക്കോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, ഭക്തിയെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തിയെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അനന്തര സ്വർഗം തുറന്നിരിക്കുന്നു, ഞാൻ കണ്ടു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നതിന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. ഈ വാക്കുകളിലെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കുന്ന കഴിഞ്ഞത് ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യകരവിനെ കുറിച്ചാണ്. അടുത്തതായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് അരുളി ചെയ്യുന്നത് പിതാവാം ദൈവമാണോ പുത്രനാണോ എന്നത് ഒരു വിഷയമാണ്. ഞാൻ അൽഫയും ഒമേഗയും എന്ന് പിതാവും പുത്രനും അരുളി ചെയ്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം നൽകിയ ആദിയും അന്തവും ഇരിക്കുന്നവനും എന്ന ആശയവും ഇരുവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18, 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, 11-ാം അധ്യായം 17-ാമത്തെ വാക്യം, 16-ാം അധ്യായം 5-ാമത്തെ വാക്യം, 21-ാം അധ്യായം 6-ാമത്തെ വാക്യം, 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് ആ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ആദിയും അന്തവും എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തര ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സർവശക്തിയും പുത്രനും ഉള്ളതാണ്. താൻ ദൈവവും സൃഷ്ടാവും ആകയാൽ സകലത്തിനും കഴിവുള്ളവനാണെന്നും ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇരുവരും അൽഫയാണ്, ഇരുവരും ഒമേഗയാണ് എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അൽഫയാണ്, പിതാവും പുത്രനും ഒമേഗയാണ്. ഇരുവരും ഇത്തിരിയിൽ വസിച്ചിരുന്നവരാണ്, ജീവിക്കുന്നവരാണ്, ഇരിക്കുന്നവരാണ്, ഇത്തിരിയിലേക്ക് ഇരിക്കുവാനുള്ളവരുമാണ്. ഇരുവരും ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം പിതാവാം ദൈവത്തെ ഉപദേശിച്ചല്ല, പുത്രനാം ദൈവത്തെ തന്നെയാണ് ഉപദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പുതിയ നിയമ പ്രയോഗം ഈ വിധമാണ്: പിതാവിനെ ദൈവമെന്നും പുത്രനെ കർത്താവെന്നും പരിശുദ്ധാത്മാവിനെ ആത്മാവ് എന്നുമാണ് പ്രയോഗിക്കുന്നത്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 6-ാം വാക്യം, 12-ാം അധ്യായം 4-6 വരെയുള്ള വാക്യം, രണ്ട് കൊരിന്ത്യർ 11:14, എഫേസ്യ ലേഖനം 4:4-6 വരെയുള്ള വാക്യങ്ങൾ. ഇവയിൽ നിന്ന് വ്യത്യാസമായി ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം അരുളി ചെയ്യുന്നു എന്നല്ല, കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. സംസാരിക്കുന്ന ആൾ കർത്താവാണ്, അതുകൊണ്ട് പിതാവല്ല. യെശയ്യാ 44:6 48:12 വാക്യം വായിക്കുക. ഇവയിൽ വെളിപ്പെടുത്തുന്ന ഏകദൈവമായ ആദ്യനും അന്ത്യനുമായ യഹോവയാം ദൈവത്തിൽ നിന്നും താൻ അന്യനല്ല എന്നും യഹോവയാം ദൈവം തന്നെയാണെന്നും വ്യക്തമാക്കുന്നു. താൻ മരിച്ചപ്പോഴും തന്റെ ആളത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഇരിക്കുന്നവൻ എന്നതിൽ വെളിവാക്കിയിരിക്കുന്നു. താൻ സർവശക്തനാണെന്ന സത്യവും ഏറ്റവും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഏൽഷദ്ദായി എന്ന പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന സർവശക്തൻ എന്ന സ്ഥാനം തനിക്കും ഉള്ളതാണെന്നും കൂടെ ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സർവശക്തരായി അല്ലെങ്കിൽ ഏൽഷദ്ദായി ആയി വെളിപ്പാട് പുസ്തകത്തിൽ പ്രദർശിപ്പിച്ച് കാണിച്ച തന്റെ വെളിപ്പാടും പ്രവൃത്തികളും തികപ്പാൻ താൻ ശക്തനാണെന്നും കാണിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒൻപതാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1:6 നമുക്ക് വായിക്കാം. നമ്മെ സ്നേഹിക്കുന്ന